ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 ആൻഡ് വേഴ്സ് 22. ഐസയ 45:22. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം അതിന്റെ 22 വാക്യം. സകല ഭൂസീമാവാസികളായുള്ളവരെ, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. ടേൺ ടു മീ ആൻഡ് ബി സേവ്ഡ് ഓൾ ദി എൻഡ്സ് ഓഫ് ദി എർത്ത്, ഫോർ ഐ ആം ഗോഡ് ആൻഡ് ദേർ ഈസ് നോ അതർ. ഒരു ടീനേജറായിരിക്കുന്ന, ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന ചാൾസ് സ്പർജൻ ഒരു മഞ്ഞു വീഴുന്ന സമയത്ത് തൊട്ടടുത്തുള്ള, അദ്ദേഹം നടന്നുപോയപ്പോൾ ഒരു ചർച്ചിലേക്ക് കയറി. ആ ചർച്ചിൽ മീറ്റിംഗ് നടക്കുകയാണെന്ന്, അവിടെ പാസ്റ്റർ ഇല്ല. അവിടെ പ്രായമായൊരു മനുഷ്യൻ, ആ പാസ്റ്റർ അവിടെ മഞ്ഞ് വീണത് കാരണം പാസ്റ്ററിന് വരാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയായിരുന്നു. അന്ന് ആ വൃദ്ധനായ മനുഷ്യൻ എടുത്ത വാക്യം ഈ വാക്യമാണ്, ഐസയ 45:22. ആ മനുഷ്യൻ പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ടേൺ ടു മീ ഓൾ ദി എൻഡ്സ് ഓഫ് ദി എർത്ത്, സകല മനുഷ്യരുമേ എന്നിലേക്ക് തിരിവീൻ. ലുക്ക് അൺടു മീ, എന്നിലേക്ക് നോക്കുവീൻ. പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് ഇടയ്ക്ക് ആ പ്രായമായ മനുഷ്യൻ ആ ചാൾസ് സ്പർജൻ എന്ന ടീനേജർ നോക്കിയിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ദൈവം പറയുകയാണ്, നീ എന്നിലേക്ക് നോക്കി നീ രക്ഷപ്പെടുവീൻ. ചാൾസ് സ്പർജൻ പറയുകയാണ്, അന്നാദ്യമായിട്ട് ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കി ഞാൻ രക്ഷപ്രാപിച്ചു. ആ മീറ്റിംഗ് വിട്ടിറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു പഴയ മനുഷ്യനല്ല, ഞാനൊരു പുതിയ മനുഷ്യനാ, എന്റെ ജീവിതം പൂർണ്ണമായും മാറി. പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെടുന്ന, പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്ന അദ്ദേഹം അറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ, അദ്ദേഹത്തിന്റെ മാനസാന്തരം ഈ വാക്യത്തിലൂടെയായിരുന്നു. പിൽക്കാലം അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, യേശു പറയുന്നത്, എന്നെ നോക്കുവിൻ, എന്റെ കൈകളിലേക്ക് എന്റെ ആണിപ്പാടുകളിലേക്ക് നോക്കുവിൻ. ലുക്ക് അറ്റ് മൈ നെയിൽ പിയേഴ്സ്ഡ് ഹാൻഡ്സ്, ലുക്ക് അറ്റ് മൈ നെയിൽ പിയേഴ്സ്ഡ് ലെഗ്സ്, എന്റെ ആണിപ്പഴുതുള്ള കാലുകളിലേക്ക് നോക്കുവിൻ. ലുക്ക് അറ്റ് മൈ ക്രൗൺ ഓഫ് തോൺസ്, എന്റെ മുൾക്കിരീടം ഉള്ള, ആ എന്റെ മുൾക്കിരീടത്തിലേക്ക്, എന്റെ തലയിൽ വയ്ക്കുന്ന മുൾക്കിരീടത്തിലേക്ക് നോക്കുവീൻ. എന്തായി നോക്കുക എന്ന് പറഞ്ഞാൽ, എന്താ, വാട്ട് ഈസ് ദാറ്റ്? യേശു പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. When I lifted up, I will draw all men to myself. വീണ്ടും യേശു പറഞ്ഞു, പിച്ചള സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. Like the bronze serpent Moses has kept, the same way the Son of Man will be lifted up. എന്താ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കേണ്ടതിന് തന്നെ. So that everyone who will look unto Jesus and believe, they will be saved. സോരങ്ങളെ, എന്താ നോക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്താ യേശുവിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, എന്താ ക്രൂശിലേക്ക് നോക്കി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം മനുഷ്യന്റെ, യുവർ, വാട്ട് ഇസ് ദ ബേസിക് പ്രോബ്ലം ഓഫ് മാൻ? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം അവന്റെ രക്ഷയ്ക്കായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ളതാ. That is the fundamental problem of man. He will try to help himself. അവന്റെ രക്ഷയ്ക്കായിട്ടുള്ള അധ്വാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവനെ തന്നെ രക്ഷിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യപരിപാടികളുണ്ടോ അതെല്ലാം മനുഷ്യൻ ചെയ്യും. പക്ഷേ മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും അവനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയാറുണ്ടല്ലേ, ഒരു ഭക്തനായ മനുഷ്യൻ അദ്ദേഹം ജെറി ബ്രിഡ്ജസ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറയാണ്, എവറി ഡേ വെൻ ഐ വേക്ക് അപ്പ് ഐ വിൽ സ്പീക്ക് ദ ഗോസ്പെൽ ടു മൈസെൽഫ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്നോട് സുവിശേഷം പറയും. പറയാറുണ്ടോ? നമ്മൾ ഒരിക്കൽ സുവിശേഷം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നാ വിചാരിക്കുന്നേ? നോ, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നമ്മളോട് സുവിശേഷം പറയണം. എന്താ കാര്യം? ഈ എന്നോട് ഞാൻ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എത്തിപ്പെടുന്ന ഇതിലേക്കാണെന്നറിയാമോ? ഐ വിൽ ലാൻഡ് അപ്പ് ഇൻ ലീഗലിസം. ഐ വിൽ എൻഡ് അപ്പ് ഇൻ പ്രൈഡ്. ഐ വിൽ എൻഡ് അപ്പ് ഇൻ ഡെസ്പെറേഷൻ. ഞാൻ ഈ സുവിശേഷം എന്താണെന്ന് ഓരോ ദിവസവും തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഞാൻ ലീഗലിസത്തിലേക്ക് വിടും. എന്താ ലീഗലിസം? ലീഗലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് വിത്തൌട്ട് ഗോഡ്, ദാറ്റ് ഈസ് ലീഗലിസം എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ നോക്കുക ഓരോ കാര്യങ്ങളും, പക്ഷെ ആരില്ല? ആരില്ല? ദൈവമില്ല. ഒത്തിരി ക്രിസ്ത്യാനികൾ അങ്ങനെയാ, അവരനുസരണത്തിന്റെ ആൾക്കാരാ, അവർ അവരതിനു വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നവരുവാ. അവരങ്ങോട്ട് നോക്കുന്നില്ല, ഇങ്ങോട്ട് നോക്കുന്നില്ല, താഴോട്ട് നോക്കുന്നില്ല, എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അവർ ഇടയ്ക്ക് പറഞ്ഞത് എന്റെ കൺട്രോൾ ഇപ്പൊ പോവും. എന്നിട്ട് അവർ വീണ്ടും അവർ പറയും, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എങ്ങനെയല്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടിപ്പിക്കൽ ലീഗലിസത്തിന്റെ ആൾക്കാരുടെ പ്രത്യേകത. അതാ കാരണം അവരിതൊക്കെ അനുസരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരിലല്ല, ദൈവത്തിലല്ല. ഇനി വേറെ ചില ആൾക്കാരുണ്ട് ഈ അനുസരിക്കുന്നവർക്ക് എല്ലാവരും പ്രത്യേകത, ചിലതൊക്കെ അവരനുസരിക്കുകയും ചെയ്യും കേട്ടോ, അവരെ കുറ്റം പറയരുതല്ലോ. ലീഗലിസ്റ്റിന്റെ ആൾക്കാരല്ല, ലീഗലിസ്റ്റുകളുടെ പ്രത്യേകത അവരൊത്തിരി അനുസരിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ടൊരു കുഴപ്പം എന്നറിയാവോ, അവർക്ക് എപ്പോഴും അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. എങ്ങനെ അഹങ്കാരമുണ്ടെന്നറിയുന്നേ? അവരെപ്പോഴും മറ്റുള്ളവരെ ലുക്ക് ഡൗൺ ചെയ്യും. ലീഗലിസത്തിൽ നിന്ന് രക്ഷപ്പെടണോ, സ്പീക്ക് ടു ഗോസ്പെൽ ടു യുവർ സെൽഫ്, ഗോസ്പെൽ നിങ്ങളോട് പറയുക. അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഗോസ്പെൽ നിങ്ങളോട് പറയുക. ഇനി രണ്ട്, ഇവർക്ക് ഈ അഹങ്കാരം ഉണ്ടെങ്കിലും ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട്, ചില സമയത്ത് അനുസരിക്കാൻ പറ്റാതെ വരുമ്പം വലിയ നിരാശയിലുമാണ്. കാരണം എന്തെന്നറിയാമോ, സ്വന്തം ബലത്തിലാണല്ലോ ഈ കാര്യപരിപാടിയൊക്കെ. അവരെപ്പോഴും നിരാശയുള്ളവരാ. ചില സമയത്ത് അവര് എവറസ്റ്റിന്റെ മുകളിലാ, ചില സമയത്ത് അവർ അറ്റ്ലാന്റിക്കിന്റെ അടുത്തിട്ടിലുമാ, പിന്നെ ആരെങ്കിലും വേണം അവരെ താഴേക്ക് ഇറങ്ങി ചെന്ന് പൊക്കാൻ. ചില സമയത്ത് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല, കാരണം അവർ ലോകത്തിലുള്ള ആരും ശരിയല്ല, എല്ലാവരും കുറ്റപ്പെടുത്തും, കാരണം അവർ എവറസ്റ്റിന്റെ മുകളിലാ. ചിലതൊക്കെ അനുസരിച്ചു. ചില സമയത്ത് ഭയങ്കര നിരാശയില, അന്റാർട്ടിക്കിന്റെ അടിത്തട്ടില് അവരായിരിക്കുക. സ്പീക്ക് ദ ഗോസ്പൽ ടു യുവർ സെൽഫ്. എന്തെന്നറിയാമോ, അതെനി പറഞ്ഞു വന്നേ, ലുക്ക് അൺ ടു ജീസസ്. യേശുവിനെ നോക്കുക, അവന്റെ ആണിപ്പഴുതിലേക്ക് നോക്കുക, അവന്റെ വിലാപ്പുറത്തേക്ക് നോക്കുക, അവന്റെ മുൾക്കിരീടത്തിലേക്ക് നോക്കുക, അവന്റെ പുറം ഉഴവുചാല് പോലെ കീറിയ നോക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ദ സേഫസ്റ്റ് പൊസിഷൻ വിച്ച് യു ക്യാൻ സ്റ്റാൻഡ് ഈസ് ടു ലുക്ക് അൺ ടു ജീസസ് ദ ക്രൂസിഫൈഡ് സേവിയർ. എന്താണറിയാം എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്റെ രക്ഷയ്ക്കായി എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. രണ്ട്, എന്റെ രക്ഷയ്ക്കായി എന്തൊക്കെ വേണമോ അതെല്ലാം യേശു ക്രൂശിൽ നിർവഹിച്ചു. He did it all. For my justification, only Jesus. Nothing less, നത്തിങ് മോർ. എന്റെ രക്ഷയ്ക്കായിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട എന്റെ കർത്താവിന്റെ പ്രവൃത്തി, കാൽവരി ക്രൂശിൽ അവൻ നിർവഹിച്ച പ്രവൃത്തി, അതിലേക്ക് മാത്രം നോക്കിയിട്ട് കർത്താവേ എന്റെ രക്ഷയ്ക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവില് ഓടി അവന്റെ അടുക്കൽ ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതാ ഗോസ്പൽ. സ്പീക്ക് ദ ഗോസ്പൽ ടു യുവർ സെൽഫ്. അപ്പൊ അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്താ അറിയാമോ, ആ യേശുവിന്റെ അടുക്കലേക്ക് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കർത്താവേ എന്റെ രക്ഷയ്ക്കായിട്ട് എനിക്കൊന്നും കഴിയത്തില്ല, എന്നാൽ യു ഡിഡ് ഇറ്റ് ഓൾ, നീ എല്ലാം ചെയ്തല്ലോ കർത്താവേ എന്ന് പറയുന്ന ഒരുവനെ കർത്താവ് ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്നറിയാമോ, ഹി വിൽ ജസ്റ്റിഫൈ ഹിം. യേശു അവൻ എന്ത് ചെയ്യും? നീതീകരിക്കും. എന്താ നീതീകരിക്കുക എന്ന് പറഞ്ഞ? റോമൻസ് ചാപ്റ്റർ 3, റോമാലേഖനം 3-ാം അധ്യായം. വേഴ്സ് 21 അല്ലെങ്കിൽ വായിച്ചു 21 മുതൽ താഴേക്ക് വായിച്ചു 21-25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 24, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വേഴ്സ് 24 എന്തൊക്കെ വാക്യമുണ്ടെന്ന് അറിയാമോ? ഇംഗ്ലീഷിലാണെങ്കിൽ ജസ്റ്റിഫൈഡ്, ഗ്രേസ്, റിഡംഷൻ, 3 വാക്കുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടു. അടുത്തെന്താണ്? ഗ്രേസ്. എങ്ങനെയാണ്? കൃപയാൽ. പിന്നെ റിഡംഷൻ എന്താണ് അതിന്റെ അർത്ഥം? വീണ്ടെടുത്തു. സ്വരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരു കുത്തിരി വർഷം വിശ്വാസി വന്ന ആൾക്കാരായിരിക്കുന്ന ഭൂരിപക്ഷവും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ളൊരു വാക്ക് കാണുമ്പം, ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്നൊരു വാക്ക് കാണുമ്പം, നിങ്ങളൊന്ന് ബൈബിൾ എടുത്തിട്ട് എവിടേക്കാ നീതീകരണം എന്നൊക്കെ ഒന്ന് നോക്കണം. ഇതുവരെ നോക്കിയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, രാവിലെ നിങ്ങൾ നോക്കണം. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു മിക്കവാറും പേർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവരാ. ഈ സാധാരണ ബൈബിളിലല്ല, സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെർച്ച്. അതിന്റെ അകത്തൊരു വാക്ക് കൊടുത്താൽ പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാ ഇതൊക്കെ ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. റോമാലേഖനത്തിലാണെങ്കിൽ അവിടെ ഇത് കാണാൻ പറ്റും. മൊത്തം ബൈബിളിൽ എവിടെയാണ് കാണാൻ പറ്റും? വളരെ ഈസിയാ, അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാ. എല്ലാവരുടെയും, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ ഫേസ്ബുക്കിലും ഈ വാട്സപ്പിലും കിടന്ന് ഇത്രയും ചുറ്റിപ്പിടിക്കുന്നതിന് പകരം ഇതൊന്നെടുത്തിട്ട് ആ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു സെർച്ച് കൊടുത്തിട്ട് ആ വാക്കുകൾ മാത്രം നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എത്ര അധികമായിട്ട് ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് മനസ്സിലായേനെ. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഒത്തിരി വർഷങ്ങളെ ആൾക്കാരുടെയാണ് സംസാരിക്കുന്നത്. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട, കുഴപ്പമില്ല. നിങ്ങളെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എന്താ പറഞ്ഞു കേട്ടു പഠിക്കേണ്ടവരാ. പിള്ളേരെ നമ്മൾ അങ്ങനെയല്ലേ? പിള്ളേരെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുറച്ച് പ്രായം കഴിയുമ്പോഴോ തന്നെ പഠിക്കാൻ തുടങ്ങുക. ദ സെയിം വേ ഞാൻ പറഞ്ഞത്, ഈ സഭയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്ത എന്താന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സഭ ഇവിടെ തുടങ്ങിയപ്പോൾ മുതല് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ചിന്തകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈ സഭ, ഈ സഭയിലുള്ള എല്ലാവരും തന്നെ വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ച്. ചുമ്മാ പാട്ടും പാടി പോകുന്നവരായി പോകരുത് ഇവിടെ ഉള്ളവര്. ദിസ് വാസ് അവർ വിഷൻ ലോങ് ബാക്ക്. അതുകൊണ്ട് അന്നറിയാവുന്ന പോലെ അന്ന് ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളോട് വീണ്ടും ശക്തമായി പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പക്ഷേ ഇനി കുറേം കൂടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കർത്താവിൽ ആശ്രയിച്ച് കർത്താവെ എന്നെ പഠിപ്പിക്കണമേ, എനിക്കിതൊക്കെ ഒന്ന് പഠിക്കണം. നീതീകരണം എന്താ കർത്താവ്, എന്നെ പഠിപ്പിക്കണമേ. ഞാൻ പറഞ്ഞത് സെർച്ച് വെച്ചിട്ട് എല്ലാ വാക്യവും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ക്ലാരിറ്റി കിട്ടും. പ്രസംഗം ഒക്കെ ഉണ്ടോ അങ്ങോട്ട്? എല്ലാ ആഴ്ചയിലൂടെ പ്രസംഗമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സ്വയമായി നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിപ്പാൻ പ്രാപ്തിയില്ലായിരുന്നു, അന്ന് പ്രാപ്തിയില്ലായിരുന്നു, ഇന്ന് എന്തുണ്ട്? ഇന്ന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് പ്രാപ്തിയുള്ള സഹോദരങ്ങൾ എന്തു ചെയ്യണം? കുറേയും കൂടെ അവർ തന്നെ ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. മൂന്ന് വാക്യം ഞാനിവിടെ പറഞ്ഞു. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ, രണ്ട് ഗ്രേസ് കൃപ, മൂന്ന് റിഡംഷൻ. ഈ മൂന്ന് വാക്കറിയാതെ നമുക്കൊരിക്കലും സുവിശേഷം എന്താണെന്ന് മനസ്സിലാകത്തില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം യേശുവിനെ പരസ്യമായി നിർത്തി. എവിടെ നിർത്തി? ആദ്യം പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തി. പീലാത്തോസ് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാ ഇതാ മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണത്തിന്റെ അകത്ത് പൊന്തിയോസ് പീലാത്തോസിന്റെ പേരെഴുതിയത്. കണ്ടെ മണ്ണാരി ചോദിച്ചു, ഈ ഈ പുള്ളിയുടെ പേരെന്തിന്റെ ഇതിനകത്ത്, ഈ വിശ്വാസ പ്രമാണത്തിനകത്ത് വരേണ്ട കാര്യം എന്താ ഈ പൊന്തിയോസ് പീലാത്തോസിന്റെ കാര്യം? പക്ഷെ എന്നാലും പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. ദിസ് ഈസ് ദ മാൻ. ഇതാ മനുഷ്യൻ. ഏത് മനുഷ്യനാ? തന്റെ രക്തം മൂലം സർവ മനുഷ്യന്റെയും പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുന്ന മനുഷ്യനിതാ. സ്വരങ്ങൾ അവന്റെ ക്രൂശിലേക്ക് നോക്കിയിട്ട്, കർത്താവേ എന്റെ പാപത്തിന്റെ ശിക്ഷയാണല്ലോ അവിടുന്ന് വഹിച്ചത് എന്ന് തിരിച്ചറിയുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമുക്കറിയാം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് ഉടനെ സ്വർഗത്തിൽ നിന്ന് അടിക്കുക. എന്താണെന്നറിയാമോ? എന്താ സർട്ടിഫിക്കറ്റ് അടിക്കുന്നറിയാമോ? ജസ്റ്റിഫൈഡ്, ഇവൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവനെ സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുകയാണ്, ഇവനൊരു നീതിമാൻ. ശ്രദ്ധിച്ച്, ദ കോർട്ട്, ദ ഹെവൻലി കോർട്ട് ഈസ് ഡിക്ലെയറിംഗ് ദാറ്റ് ദിസ് മാൻ ഈസ് എ റൈച്ചസ് മാൻ. നീതിമാൻ, റൈച്ചസ്. ഈ നീതിമാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയേ, ആ പുള്ളി ഒരു നീതിമാനാ കേട്ടോ, അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന ആ നീതിമാനെ കൂടെ കുറച്ചു ദിവസം താമസിച്ചാൽ നമ്മൾ പറയും നീതിമാനല്ല ഇത് ദുഷ്ടമാനാന്ന് പറയും. അത്രയൊക്കെ ഉള്ളു നമ്മൾ പറഞ്ഞ നീതിമാന്മാരുടെ കാര്യം. പക്ഷെ ഇവിടെ നോക്കുക, ബൈബിൾ പറയുന്നത് നീതിമാൻ ആരുമില്ലെന്ന്. ഒരുത്തൻ പോലും നീതിമാനില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം താഴേക്ക് നോക്കിയിട്ട് ദൈവം ആദ്യം സർട്ടിഫൈ ചെയ്തു, നീതിമാനില്ല. പക്ഷേ നീതിമാനായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പാപത്തിന് പരിഹാരമാക്കി അവനെ മാറ്റിക്കഴിഞ്ഞിട്ട് അവനിൽ വിശ്വസിക്കുന്നവനെ, ശ്രദ്ധിച്ചോണേ, അവനിൽ വിശ്വസിക്കുന്ന മൊമെന്റിൽ തന്നെ സ്വർഗീയ കോടതി ഒരു സീൽ അവന്റെ മേലടിക്കുകയാണ്. ഹീ ഈസ് ജസ്റ്റിഫൈഡ്, ഇവൻ നീതിമാനാ. പ്രഖ്യാപിക്കുക. ആരെ പ്രഖ്യാപിക്കുന്നേ? സ്വർഗീയ കോടതി. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ദൈവം പ്രഖ്യാപിക്കുകയാണ് ഇവനാരാണ്? നീതിമാൻ. ആണോ? ആണോ? ഇപ്പോഴത്തെ കാര്യമല്ലേ ചോദിച്ചേ. ഇപ്പൊ പിന്നെ നമുക്ക് തോന്നുന്നു നമ്മൾ കിച്ചതൊക്കെ നീതിമാന്മാരായി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു 10 വർഷം മുൻപ് നമ്മൾ ജസ്റ്റ് മാനസാന്തരപ്പെട്ടു. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ എന്നെ വയനാട്ടിലേക്ക് ഭാഷ പറയുകയാണെങ്കിൽ കള്ളും കുടിച്ച് ബോധമില്ലാതെ ക്യാമ്പിലോട്ട് വന്നു. സുവിശേഷം കേട്ടു. പറഞ്ഞു, കർത്താവേ നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചല്ലോ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മോമെന്റിൽ ഒരു സീലടിച്ചു. ഹീസ് റൈച്ചസ്. അപ്പൊ ആ മനുഷ്യനായിരിക്കും തോന്നുന്നേ, ഞാനോ നീതിമാനോ? സ്വരങ്ങൾ, ഇതാ ദൈവം ആദ്യം ചെയ്യുന്ന കാര്യം, നീതിമാനെന്ന് പ്രഖ്യാപിക്കുക. നീതിമാനായോ? ഇല്ല. അവന്റെ അനുഭവത്തിൽ അവൻ എന്തായിട്ടില്ല? നീതിമാനായിട്ടില്ല. പക്ഷേ ദൈവം അവനെക്കുറിച്ച് പ്രഖ്യാപിച്ചു. അതിന് ബൈബിൾ പറഞ്ഞ വാക്യതാണ് കൗണ്ടഡ് റൈച്ചസ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ജസ്റ്റിഫിക്കേഷൻ ഉള്ള വാക്കൊക്കെ നിങ്ങളൊന്ന് സെർച്ചിലിട്ടിട്ട് ഒന്ന് നോക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. പ്രഖ്യാപിച്ചതേ ഉള്ളൂ നീതിമാനാന്ന്. നീതിമാനായിട്ടില്ല, പക്ഷേ സ്വർഗം, ദൈവം പറഞ്ഞു ഇവൻ ആരാണ്? നീതിമാൻ. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ റൈച്ചസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്. എന്തിനാ അങ്ങനെ പ്രഖ്യാപിക്കുമെന്നറിയാവോ? എന്തിനാ അങ്ങനെ പ്രഖ്യാപിച്ചേ? പ്രഖ്യാപിച്ചത് വേറൊന്നുമല്ല, അങ്ങനെ നീതിമാനാണെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊരു അനുഗ്രഹവും തരാൻ ദൈവത്തിന് പറ്റത്തില്ല. കാരണം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളെ നീതിമാനെന്ന് സ്വർഗീയ കോടതി അങ്ങ് പ്രഖ്യാപിച്ചു. അതിന് പറഞ്ഞ പേരാണ് ജസ്റ്റിഫിക്കേഷൻ. അതുകൊണ്ട് ബൈബിളിൽ ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, കൊരിന്ത്യ സഭയിലുള്ള വിശുദ്ധന്മാരെ, നമ്മളൊക്കെ എഴുതിയെങ്കിൽ പറഞ്ഞെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ള ഉഴപ്പന്മാരെ എന്ന് നമ്മൾ വേണം വിളിച്ചേനെ. അങ്ങനല്ല പൗലോസ് വിളിക്കുന്നേ. പൗലോസ് ഒത്തിരി ഉഴപ്പന്മാരതിന്റെ തൊണ്ടെങ്കിൽ സഭയെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്യുമ്പോൾ കൊരിന്ത്യ സഭയിലുള്ള വിശുദ്ധന്മാരെ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കാര്യം മറ്റൊന്നുമല്ല, ഇവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് സ്വർഗീയ കോടതി പ്രഖ്യാപിച്ചു ഇവൻ നീതിമാനാ. ദൈവ നീതിമാൻ എന്ന് വിളിക്കുന്ന ഒരുവനെ എനിക്ക് പിന്നെ ഉഴപ്പനാണെന്ന് വിളിക്കാൻ പറ്റുമോ? അറിയണം നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന്. എന്ന് പറഞ്ഞാൽ എന്റെ ശക്തി കൊണ്ടോ എന്റെ ബലം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ അധ്വാനം കൊണ്ടോ എനിക്കൊരിക്കലും നീതിമാനാൻ പറ്റത്തില്ല. നെവർ. ഹൗ മച്ച് എവർ യു ട്രൈ, യു കനോട്ട് ബി റൈച്ചസ്. യു കനോട്ട് ബി റൈച്ചസ്. കാരണം എന്താണെന്നറിയോ? കാര്യം ഈ ന്യായപ്രമാണത്തിന്റെ നീതി എന്നൊരു വാക്ക്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നൊക്കെ ഒരു വാക്ക് ബൈബിളുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അതായത് ഈ ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. എന്താ എന്താ മനസ്സിലായോ? ഈ ന്യായപ്രമാണം ദൈവം അവർക്ക് എന്ത് ചെയ്തു? 10 കൽപ്പന കൊടുത്തു, അതിനോട് ചേർന്ന് 613 നിയമങ്ങൾ വേറെ കൊടുത്തു. ഇതിന്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ തെറ്റിയാൽ പിന്നെന്താ ആ മുഴുവനും തെറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവമേ എന്തൊരു പരിപാടി ചെയ്തു, ഈ ഒരെണ്ണത്തിൽ തെറ്റിയാൽ എല്ലാത്തിനും തെറ്റി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകും? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അതാ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരു പാപം വന്നാൽ മൊത്തം പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഈ ന്യായപ്രമാണം അനുസരിച്ച് ആർക്കെങ്കിലും നീതിമാന്മാരാകാൻ പറ്റുമോ? ഒറ്റയാളെ പറ്റിയിട്ടുള്ളൂ. ആരാ? യേശു ക്രിസ്തു. വേറൊരു മനുഷ്യന് പോലും ഇതനുസരിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തറിയോ? ഒരെണ്ണത്തിൽ തെറ്റിയാവും, കൊലപാതകം ചെയ്യുന്നില്ല, പക്ഷെ ചിരിച്ച കള്ളം പറയും. പോയി, ആള് പോയി കിട്ടി. ഒരു കള്ളം പറഞ്ഞാൽ മതി, പരിപാടി പോയി കിട്ടി. അവിടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾക്ക് പോലും നീതിമാനാകാൻ പറ്റത്തില്ല. എന്തിനാ ദൈവം അത് വെച്ചേ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അതാ. എന്തിനാ വെച്ചെന്നറിയാമോ? എനിക്കനുസരിക്കാൻ പറ്റത്തില്ലോ എന്ന് തിരിച്ചറിയുന്നൊരു വ്യക്തി കർത്താവിങ്കിലേക്ക് നോക്കിയിട്ട്, എന്റെ കർത്താവേ എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, ഐ കനോട്ട് അച്ചീവ് റൈച്ചസ്നെസ് ഇൻ മൈ ഓൺ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഓടി ക്രൂശിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ പുത്രന്റെ അടുക്കലേക്ക് ചെല്ലണം. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുബാലകനായി ഭവിച്ചു എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കുന്ന ഒരുവൻ ഒരു കാര്യം തിരിച്ചറിയും, എന്നെ കൊണ്ടത് പറ്റത്തില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ അപ്പോഴേ എന്റെ കർത്താവേ എന്ന് വിളിക്കുന്നത്. ആ കറക്റ്റാണ് അല്ലെ? അങ്ങനല്ലേ? നമ്മളങ്ങനല്ലേ? പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും? ആരെ വിളിക്കും? നമ്മളെ കൊണ്ട് പറ്റാതെ വരുമ്പോ അന്നേരം പിന്നെ പ്രാർത്ഥനയാ. കറക്റ്റാണ് സംഭവം, അത് തന്നെയാണ്. നീതിമാനാൻ ഒറ്റ മാർഗമുള്ളൂ. അങ്ങനെ ഒരുവൻ ഈ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, എന്നാൽ നീ ക്രൂശിൽ നിർവഹിച്ചല്ലോ, ക്രൂശിൽ നീ എനിക്ക് വേണ്ടിയിട്ട് രക്തം ചിന്തി എന്റെ ശിക്ഷ ഏറ്റെടുത്തല്ലോ എന്ന് പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുക, പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ നമ്മൾ ആരാ? ആരാ? എന്നിട്ടും ചിലരെ അങ്ങോട്ടൊരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പോഴും പറഞ്ഞാൽ അറിയോ ബ്രദർ, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ബ്രദറെ? ഞാൻ പറഞ്ഞത് ദൈവം പറഞ്ഞാൽ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി, അതിനാ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോണം? നീതിമാൻ പ്രഖ്യാപിച്ച് നീതിമാനാന്ന്. അപ്പൊ നിങ്ങളുടെ അടുത്ത ചോദ്യം ന്യായമായിട്ടും വരാം, ബ്രദറെ അങ്ങനെയാണെങ്കിൽ ഈ ശരിയാകാത്ത ആളെ പിന്നെ എങ്ങനെ ശരിയാക്കുന്നത്? അതിനുള്ള ദൈവത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞുള്ള അടുത്ത പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ നീതിമാൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളെ പിന്നെ എന്താക്കുക? നീതിമാനാക്കുന്ന പരിപാടിയാണ് അവന്റെ പ്രവൃത്തിയിൽ, അവനെ നീതിമാനാക്കുന്ന പരിപാടിയാണ് ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അല്ല സോറി സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധീകരണം. അതിന്റെ പ്രോസസ്സാണ് നമ്മള്. പക്ഷെ കുഴപ്പമെന്നറിയാവോ? ഈ ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായില്ലെങ്കിൽ, നീതീകരണം മനസ്സിലായില്ലെങ്കിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മുടെ സ്വന്തം ശക്തി ചെയ്യാൻ നോക്കും, അതാ പ്രശ്നം. അങ്ങനെയുള്ളവർ എത്തിപ്പെടുന്ന സ്ഥലമാണ് ലീഗലിസം എന്ന് പറയും, നിയമാനുസാരികൾ. അതിന്റെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ പിടികിട്ടിട്ടില്ല, എന്നെ കർത്താവ് നീതീകരിച്ചതാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ വിശുദ്ധീകരണത്തിലേക്ക് വളരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പിശാചിന്റെ പോരാടം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞ പേര് സ്പിരിച്വൽ വാർഫെയർ എന്നാ. സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. പക്ഷെ ഇതെന്നറിയോ നമ്മുടെ ഒരു കുഴപ്പം, ഈ ഒത്തിരി പേര് സ്പിരിച്വൽ വാർഫെയർ നടത്തുന്നത് യേശു ജയം നേടി, യേശു ജയിച്ചു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നടത്തണ്ടേ. അതിനു പകരം യേശു ജയിച്ച ജയമൊന്നുമില്ല, ഇവരങ്ങ് പോരാടിക്കൊണ്ടിരിക്കുക പിശാചിനോട്. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി, അതുകൊണ്ടാണ് പിശാചിനെ വലിയതായിട്ട് കാണുന്ന ആൾക്കാര്, ഭയങ്കര വലിയ പിശാചും ഒരു കൊച്ചു ഞാനും. പണ്ട് ഇസ്രായേൽകാർ എങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ അവരെ കണ്ടപ്പോൾ, ഈ അനാക്യ മല്ലന്മാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെട്ടിക്കിളികളെ പോലെ തോന്നി. അങ്ങോട്ട് പിശാചിനെ പേടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? പിശാജ് വലിയ പിശാചും ചെറിയ ഞാനും. പക്ഷേ ദാവീദ് അങ്ങനല്ലായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പം ദാവീദ് ഭയപ്പെട്ടില്ല. കാരണം എന്നറിയാമോ? അതിനേക്കാളും വലിയവനായ ദൈവം തന്റെ കൂടെ നിൽക്കുന്ന ആര് കണ്ടു? ദാവീദ് കണ്ടു. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു കാര്യം, ദൈവം എന്നെ നീതീകരിച്ചു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണം ആരംഭിക്കാൻ. കണ്ണുകളെ നിയന്ത്രിക്കുന്നു, ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ എന്റെ കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ, ഞാൻ എന്റെ കോപത്തെ നിയന്ത്രിക്കുമ്പോൾ, കോപത്തിന്മേൽ ജയം നേടുമ്പോൾ, ഞാൻ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം എന്താ അറിയാമോ? എന്നെ ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. എനിക്ക് എന്റെ പിതാവിന്റെ അടുക്കൽ ധൈര്യത്തോടെ ചെല്ലാം. യേശുവിന്റെ രക്തത്താൽ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അത് മാത്രമല്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. എന്റെ ഉള്ളിൽ ആരുണ്ട്? ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എന്റെ ഉള്ളിൽ വലിയൊരു കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. ക്രൂശിൽ ദൈവം ചെയ്ത കാര്യം പരിശുദ്ധാത്മാവിലൂടെ എന്റെ ഉള്ളിൽ ചെയ്തെന്നേ. ഈ ബോധ്യത്തിൽ നിന്നാ ഞാൻ സാങ്ക്ടിഫിക്കേഷനിലേക്ക് വളരുന്നത്, അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൽ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം എടുക്കണ്ട, ആറാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അതിലേക്കാണ് വരുന്നത്. റോമാലേഖനം ആറാം അധ്യായം എന്നറിയാമോ? ഞാനും യേശുവും കൂടെ ഇപ്പൊ എന്താ? ഞാൻ യേശുവിനോട് ചേർന്നിരിക്കുക, ഞാനും യേശുവും ഒന്ന. ഈ തിരിച്ചറിവിലാ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശുദ്ധീകരണത്തിൽ വളരുന്നത്, വിശുദ്ധീകരണത്തിൽ വളരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ലീഗലിസ്റ്റായി പോവും. ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് രാവിലെ നിങ്ങളോട് ചില സുവിശേഷം പറഞ്ഞേക്കാന്നിരി നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സ്പീക്ക് ദ ഗോസ്പൽ ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സുവിശേഷം പറയണം. എന്താ സുവിശേഷം പറയണ്ടേ? ഞാൻ എന്റെ സ്വന്തം പ്രവൃത്തിയല്ല, യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു, എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഇന്ന് ഞാൻ ആരാ? ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. ഞാൻ ഒറ്റയ്ക്കല്ല ഇപ്പൊ ഞാൻ പോരാടുന്നത്, പിന്നെന്താ? ദൈവത്തിലുള്ള ആശ്രയത്തിലാണ് ഞാൻ വിശുദ്ധീകരണത്തിൽ വളരുന്നത്. ഞാൻ കോപത്തെ ജയിക്കുന്നത് എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല. ഒത്തിരി ബുക്ക് കിട്ടും കോപത്തെ ജയിക്കാൻ കേട്ടോ. ആദ്യത്തെ പരിപാടി, കോപം വരുമ്പോൾ എണ്ണാൻ തുടങ്ങണം, 1, 2, 3. ചിലർ 100 എണ്ണിട്ട് നിൽക്കുന്നില്ല, പിന്നെ കോപം വന്നോണ്ടിരിക്കുക, ഇങ്ങ് പൊക്കോണ്ടിരിക്കുക. 10 വരെ എണ്ണുമ്പോ പോകുന്നാണ് അവർ പറയുന്നത്. നമ്മളിവിടെ 100 എണ്ണിട്ട് ഈ സംഭവം പോകുന്നില്ല. ഞാൻ പറഞ്ഞത് സ്വരങ്ങളെ, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേ പാപത്തെ ജയിക്കാൻ പറ്റുള്ളൂ. എന്റെ ഉള്ളിൽ കർത്താവ് എന്താണെന്ന് ചെയ്തിരിക്കുന്നുള്ള തിരിച്ചറിവിലേ എനിക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റുള്ളൂ. എന്നെ കർത്താവ് നീതീകരിച്ചത് തിരിച്ചറിഞ്ഞാലേ കുറ്റബോധമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഗിൽറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും. കാരണം എന്താ, എവിടെങ്കിലും എന്റെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ ആ യേശു കർത്താവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തെ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഏറ്റവും പറഞ്ഞ ശുദ്ധീകരണ പ്രാവശ്യം മുന്നേറുക, ഞാൻ ഫ്രീ ആയപ്പോഴും ഞാൻ ഫ്രീയാ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ എന്റെ യോഗ്യതയിലല്ല നിൽക്കുന്നത്, എന്റെ കർത്താവിന്റെ യോഗ്യതയിലാണ്. ഉണ്ട് 1 കൊരിന്ത്യർ 1 അവസാന വാക്യം എടുക്കണ്ട, പറഞ്ഞു നിർത്തുക. അവൻ യേശു നമുക്ക് ദൈവത്തിൽ നിന്ന് നീതീകരണവും വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട്, ഞാൻ ആ വാക്യത്തിലേക്ക് വരട്ടെ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, ലുക്ക് അൺടു മീ, ജീസസ് ഈസ് കോളിംഗ് യു, ലുക്ക് അൺടു ജീസസ്. ദ നെയിൽ പിയേഴ്സ്ഡ് ഹാൻഡ്, the nail pierced the legs, the thorn of crown, the crown of thorns. Look unto Jesus, he did everything for you on the cross. Avan namukku vendi kurisil ella nirvahichu. Avanilekku nokku, saujanyamayi paapashamikkapadunu, saujanyamayi neethigirikkapadunu, saujanyamayi vishuddhigirikkapadunu. Avana ella cheyune. അപ്പോ ഞാൻ ഓരോ പ്രാവശ്യവും അവനെ ആശ്രയിച്ചുകൊണ്ടാ ഞാൻ എന്റെ വിശുദ്ധീകരണത്തെ വളരുന്നത്, അവനെ ആശ്രയിച്ചുകൊണ്ടാ ഞാൻ അനുസരണത്തെ വളരുന്നത്, അവനെ ആശ്രയിച്ചുകൊണ്ടാ ഞാൻ ഓരോ ദിവസവും യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനായി തീരുന്നത്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.